ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പാരലൽ എക്കോണമി അഥവാ സമാന്തര സമ്പദ് വ്യവസ്ഥ എന്നത് വികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും അവികസിത രാജ്യങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതിയാണ്. 13-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രവണതയുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ പാരലൽ എക്കോണമിയെ നിയന്ത്രിക്കുന്ന സംഘങ്ങൾ അഥവാ മാഫിയകൾ അരങ്ങുവാഴുന്ന ഇടങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമാണ്. ചൂതാട്ടം, മയക്കുമരുന്ന് കച്ചവടം, അനധികൃത മദ്യവിൽപ്പന, തട്ടിക്കൊണ്ടുപോകൽ, ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കൽ, കൊലപാതകം, വേശ്യാവൃത്തി, അങ്ങനെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ അത് സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആനുപാതികമാണെന്ന് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവർ പ്രധാനമായും നടത്തിയിരുന്നത് സ്വർണവും മയക്കുമരുന്ന് കച്ചവടവുമായിരുന്നു. ഇതിൽ സ്വർണക്കടത്ത് വ്യാപകമായി ഇപ്പോഴും തുടരുന്നു. ഒരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയത് 1979 ഗോൾഡ് കൺട്രോൾ ആക്ട് പ്രകാരം 1061 കേസുകളിലായി ഇന്ത്യയിൽ പിടികൂടിയത് 308 കിലോ അനധികൃത സ്വർണമായിരുന്നുവെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് 1989 ആയപ്പോഴേക്കും 2507 കിലോ സ്വർണമാണ് പിടികൂടിയത് എന്നാണ്. അതായത് അനധികൃത കടത്തിലൂടെ പിടികൂടിയ സ്വർണം 714% വർദ്ധിച്ചുവെന്ന്. സ്വർണത്തിന്റെ മൂല്യത്തിലും വളർച്ചയുണ്ടായിരുന്നു. 255 ലക്ഷം രൂപയിൽ നിന്ന് 7973 ലക്ഷത്തിലേക്ക് മൂല്യം ഉയർന്നു. അതായത് 3022% വളർച്ച. കേരളമാണ് ഇതിൽ വലിയൊരു പങ്കാളി. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവുമധികം സ്വർണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് കേരളം. മലയാള മനോരമ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത് കഴിഞ്ഞ 6 മാസത്തിനിടെ 43.28 കോടിയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചത് എന്നാണ്. 1979 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ സ്വർണക്കടത്ത് 54% കൂടിയത്. അതിനർത്ഥം കടത്ത് തടയാൻ പറ്റുന്ന നിയമങ്ങളില്ല എന്നല്ല. എന്നാൽ ആ നിയമങ്ങളെപ്പോലും മറികടക്കാനോ വിലക്കെടുക്കാനോ കഴിയുന്ന വിധം കടത്തു സംഘങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു എന്നാണ്. ഇക്കാലയളവിലുണ്ടായ ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ചാലും സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ദൂഷ്യവശം മനസ്സിലാകും. മനോരമയിലെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം സ്വർണക്കടത്ത് കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കമ്മീഷണറും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 123 കിലോഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ഒപ്പം 2 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയും 1900 US ഡോളറും അന്വേഷണ സംഘം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ അറസ്റ്റ് ചെയ്തു. സ്വർണാഭരണങ്ങൾ നിർമ്മിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ഒരു ദിവസത്തെ പരിശോധനയിൽ ഇത്രയധികം സ്വർണം പിടികൂടിയിട്ടുണ്ടെങ്കിൽ വൻതോതിലുള്ള സ്വർണ ഇടപാടുകൾ നടന്നുവരുന്നതായി വ്യക്തമാകുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വർഷം 150 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. 2014-15 കാലയളവിൽ 1120 കോടി രൂപയുടെ സ്വർണം കള്ളക്കടത്ത് സംഘങ്ങൾ വഴി കേരളത്തിൽ എത്തി എന്നും റിപ്പോർട്ടുണ്ട്. ലോകത്ത് ഏറ്റവുമധികം സ്വർണ വ്യാപാരം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കേരളം പോലെ സ്വർണത്തോട് ഇത്ര അഭിനിവേശം പുലർത്തുന്ന സംസ്ഥാനത്ത് കള്ളക്കടത്തിലൂടെയും സ്വർണം എത്തിക്കാനുള്ള ശ്രമം വർഷങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. വിപണിയിൽ നടക്കുന്ന സ്വർണ വ്യാപാരത്തിൽ നല്ലൊരു പങ്കും നികുതിയില്ലാതെ നടക്കുന്നതാണ് എന്ന ആക്ഷേപം നിലനിൽക്കുകയും ചെയ്യുന്നു. കടത്തുകാർ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ ചെറിയൊരംശം മാത്രമാണ് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളക്കടത്തിന് കാരിയർമാരായി എത്തുന്നവർക്ക് ഈ റാക്കറ്റ് പരിശീലനം നൽകുന്നുണ്ട്. സ്ത്രീകളെ ഉപയോഗിച്ച് സ്വർണം കടത്തുന്ന രീതിയും ഒട്ടും കുറവല്ല. വളരെ പ്രധാനപ്പെട്ട സംഗതി, കാരിയർമാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറുപ്പക്കാരിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് പണം സമ്പാദിക്കാമെന്ന് മോഹിച്ച് ഊരാക്കുടുക്കിൽ പെട്ടുപോയ എത്രയോ ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ഇവർക്ക് വെല്ലുവിളിയാകുന്ന മറ്റൊരു സംഗതിയുണ്ട്. കസ്റ്റംസ് സ്വർണം പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 കിലോ സ്വർണം പിടികൂടിയാൽ 1.5 ലക്ഷം രൂപ സമ്മാനമായി നൽകും. ഇതിൽ പകുതി തുക മുൻകൂറായി നൽകുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ വിവരം നൽകിയവർക്കായി 19 ലക്ഷം രൂപ വിതരണം ചെയ്തതായി അധികൃതർ പറയുന്നു. ഈ വർഷം 30 പേർക്ക് 10 ലക്ഷത്തോളം രൂപ നൽകിക്കഴിഞ്ഞു. സ്വർണക്കടത്തിന് ഇടനിലനിൽക്കുന്നത് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന ആരോപണവും വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇനി ആദ്യം പറഞ്ഞതിലേക്ക് തിരികെ വരാം. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പാരലൽ എക്കോണമി എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് വ്യക്തമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂതാട്ടം, മയക്കുമരുന്ന് കച്ചവടം, അനധികൃത മദ്യവിൽപ്പന, തട്ടിക്കൊണ്ടുപോകൽ, ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കൽ, കൊലപാതകം, വേശ്യാവൃത്തി, അങ്ങനെ കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. ഇതിൽ കൂടുതലും പങ്കാളികളാകുന്നതും ചെറുപ്പക്കാരാണ്.
നാല് യുവാക്കൾ കൊച്ചിയിൽ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 1.5 കിലോയിലധികം കഞ്ചാവും.
മംഗലാപുരത്ത് സ്വർണ്ണക്കടത്ത് സംഘം കൊലപ്പെടുത്തിയ മലയാളി യുവാക്കൾക്ക് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫായിസിന്റെ കൂട്ടാളികളുമായി ബന്ധമുണ്ടായിരുന്നതായി.
ഇതിനോട് ചേർത്തു വെക്കാൻ പറ്റിയ ഒരു കഥ പറയാം. അമേരിക്കയിലെ ഒരു ഗ്രാമത്തിൽ ഒരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ആകെയുള്ള മകൻ ജയിലിലുമായി. ജയിലിൽ കിടക്കുന്ന തന്റെ മകന് അദ്ദേഹം ഒരു കത്തെഴുതി. അതെങ്ങനെയായിരുന്നു? "വളരെ വിഷമത്തോടെയാണ് ഞാൻ നിനക്ക് കത്തെഴുതുന്നത്. കാരണം ഈ വർഷം എനിക്ക് കൃഷി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഉരുളക്കിഴങ്ങ് കൃഷിക്കായി എനിക്ക് തോട്ടം കൊത്തിക്കിളയ്ക്കാനുള്ള ആരോഗ്യമില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടിയനെ" എന്ന് പ്രതീക്ഷകളെല്ലാം തകർന്ന നിന്റെ അച്ഛൻ. കത്ത് വായിച്ച ഉടൻ മകൻ മറുപടി എഴുതി അത് പോസ്റ്റ് ചെയ്യാൻ ജയിൽ അധികാരികളെ ഏൽപ്പിച്ചു. എന്നാൽ ജയിൽ അധികാരികൾ അത് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പൊട്ടിച്ചു വായിക്കുകയായിരുന്നു. ആ കത്ത് ഇങ്ങനെയായിരുന്നു: "പ്രിയപ്പെട്ട അച്ഛ, ദൈവത്തെ ഓർത്ത് നമ്മുടെ തോട്ടം കിളച്ചു മറയ്ക്കരുത്. ഞാൻ അവിടെയാണ് എന്റെ എല്ലാ തോക്കുകളും കുഴിച്ചിട്ടിരിക്കുന്നത്." പിറ്റേന്ന് പുലർച്ചെ തന്നെ ഒരു സംഘം പോലീസുകാർ വൃദ്ധന്റെ വീട്ടിൽ പാഞ്ഞെത്തി. തോട്ടം മുഴുവൻ കിളച്ചു മറിച്ച് തോക്കുകൾക്ക് വേണ്ടി അന്വേഷണമായിരുന്നു. എന്നാൽ തോക്കിന്റെ പൊടി പോലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ നിരാശയോടെ തിരികെ പോയി. കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ വൃദ്ധൻ സംഭവിച്ചതെല്ലാം ചേർത്ത് മകന് വീണ്ടും കത്തെഴുതി. എന്താണുണ്ടായത് എന്നറിയില്ല എന്നായിരുന്നു ആ കത്തിൽ. മകൻ വീണ്ടും മറുപടി എഴുതി: "ഇനി ധൈര്യമായി ഉരുളക്കിഴങ്ങ് നട്ടോളൂ. ഇത് മാത്രമേ എനിക്കിവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കൂ." ആ കത്ത് വായിച്ച് ചിരിയോടെ അച്ഛൻ മകന് വീണ്ടും ഇങ്ങനെ എഴുതി: "ഇത്രയും ബുദ്ധിയുള്ള നീ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നതിന് പകരം നല്ല ജോലി ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കണ്ണീർ വാർക്കേണ്ടി വരില്ലായിരുന്നു" എന്ന്. അങ്ങനെയുള്ള എത്ര മാതാപിതാക്കളുടെ കണ്ണീരാണ് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നത്.